بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. علماءكلكو വേണ്ടി ഭൂമിയിലുള്ള ജീവികൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമെന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ അവസാനം നമ്മൾ പറഞ്ഞു, ഇൽമ് ഭൂമിയിൽ പ്രചരിക്കുമ്പോൾ നാട്ടിൽ ബറക്കത്തുകൾ ഉണ്ടാകും, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. സ്വാഭാവികമായും അത് മൃഗങ്ങൾ കൂടി അനുഭവിക്കും. അവർ അതുകൊണ്ടാണ് മലക്ക് പണ്ഡിതന്മാർക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇൽമ് മൂടിവെക്കുന്ന ആളുകൾ അവർക്കെതിരെയാകട്ടെ ലോകത്തുള്ള എല്ലാവരും ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും. ആ വിഷയത്തിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സൂറത്തു അൽ ബഖറയിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ യലഅനുഹുമുല്ലാഹ് വയലഅനുഹുമുല്ലാഇനൂൻ, വിജ്ഞാനം മറച്ചുവെക്കുന്ന ആളുകളെ അള്ളാഹു ശപിക്കും, ശപിക്കുന്നവരെല്ലാം ശപിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദവാബുൽ അർദ്, ശപിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ജീവികളാണ്. വറുവിയ അൻ ത്വാഇഫത്തിൻ മിനൽ സലഫി ഖാലു تلعنهم دواب الارض ويقولون منعنا القطر بخطايا بني ادم. علم مرچ വെക്കുന്ന ആളുകൾ അവർക്കെതിരെ ഭൂമിയിലുള്ള ജീവികൾ പ്രാർത്ഥിക്കും, ശപിക്കും. അവർ പറയും, منعنا القطر بخطايا بني ادم, ആദം സന്തതികളുടെ തെറ്റുകൾ കാരണത്താലാണ് ഞങ്ങൾക്ക് മഴ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മഴ ലഭിക്കാതിരിക്കുന്നത്. മത്തറും ആണ് ഖത്തറെന്നും പറയും. ഖത്തർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വെള്ളത്തുള്ളികളാണ്. فإن كتمان العلم النافع سبب لظهور الجهل والمعاصي. علم النافع അത് മറച്ചു വെക്കുക എന്നത് ജഹലും തിന്മകളും വർദ്ധിക്കാനുള്ള കാരണമാണ്. وذلك يوجب محو المطر ونزول البلاء. وذلك يوجب محو المطر ونزول البلاء. അത് മഴ ഇല്ലാതെയാകാനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങാനും കാരണമാകും. فيعم دواب الارض, ഭൂമിയിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങിയാൽ അത് ഭൂമിയിലുള്ള ജീവികളെ കൂടി ബാധിക്കും. فتهلك بخطايا بني ادم, ആദം സന്തതികളുടെ തെറ്റുകൾ കാരണത്താൽ അവർ നശിച്ചു പോകും. فتلعن الدواب من كان سببا لذلك, അതുകൊണ്ട് തന്നെ ഇതിന് കാരണക്കാരായവരെ ഭൂമിയിലുള്ള ജീവിവർഗങ്ങൾ ശപിച്ചുകൊണ്ടിരിക്കും. وفي الاثر المعروف كن عالما او متعلما او مستمعا او محبا لهم ولا تكن الخامس فتهلك. ഇത് ഇബ്നു മസ്ഊദിൽ നിന്നും മറ്റു ചില പണ്ഡിതന്മാരിൽ നിന്നും വന്നിട്ടുണ്ട്. കുൻ ആലിമൻ, നീ പണ്ഡിതനാകുക. ഔ മുതഅല്ലിമൻ, അതല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക. ഔ മുസ്തമിഅൻ, അതല്ലെങ്കിൽ അവർ രണ്ടുപേരും പറയുന്നത് കേൾക്കുന്നവനാകുക. ഔ മുഹിബ്ബൻ ലഹും, അതല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവനാകുക. അപ്പൊ നാല് അവസ്ഥകളാണുള്ളത്. ഒന്നല്ലെങ്കിൽ കുൻ ആലിമൻ, നീ പണ്ഡിതനാകുക. ഔ മുതഅല്ലിമൻ, അതല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക. അതല്ലെങ്കിൽ ഔ മുസ്തമിഅൻ, അവർ പറയുന്നത് കേൾക്കുന്നവനാകുക. അതല്ലെങ്കിൽ ഔ മുഹിബ്ബൻ ലഹും, അവരെ സ്നേഹിക്കുന്നവനാകുക. വലാ തകുനിൽ ഖാമിസ ഫതഹ്ലക, അഞ്ചാമതൊരു അവസ്ഥ നിനക്കുണ്ടാകാൻ പാടില്ല. ഇതല്ലാത്ത അഞ്ചാമത്തൊരു അവസ്ഥ, ഒന്നല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ അവർ കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ പണ്ഡിതനാകാതിരിക്കുക, അതല്ലെങ്കിൽ അത് വിദ്യാർത്ഥി, എങ്ങനെ ഇതൊന്നും ആവാതെ മറ്റൊരവസ്ഥ നിനക്കുണ്ടാകരുത്. അങ്ങനെയായാൽ നീ നശിച്ചു പോകും. وقال بعض السلف عند هذا ഈ വാക്ക് വിശദീകരിക്കവെ ചില സലഫുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ലഖദ് ജഅല അല്ലാഹു ലഹും മഖ്റജൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാല് വിഭാഗം ആളുകൾക്ക് ഒരു തുറവി, അവർക്കൊരു എളുപ്പമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ പണ്ഡിതനാവാം, അത് സാധിക്കാത്തവന് വിദ്യാർത്ഥിയാവാം, അതും സാധിക്കാത്തവൻ അവർ പറയുന്നത് കേൾക്കുന്നവനാകാം, അതും സാധിക്കാത്തവന് അവരെ സ്നേഹിക്കുന്നവനെങ്കിലും ആകുക. ان المراه مع من احبه امساله من الحديث اللي كان ان المراه مع من احبه ഒരാൾ ആരെയാണ് ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പം ആയിരിക്കുന്ന ആളെ പരലോകത്തിൽ ഉണ്ടായിരിക്കുക. സഹാബികളെ അമ്പിയാക്കന്മാരെയുമാണ് അവൻ ഇഷ്ടപ്പെട്ടതെങ്കിൽ അവരോടൊപ്പം ആയിരിക്കും അവന്റെ സ്ഥാനം. എന്നാൽ ഹുബ്ബ് എന്നത് കേവലം അവകാശവാദം മാത്രമാകാൻ പാടില്ല, മറിച്ച് ലൗകാന ഹുബ്ബുക സാദിഖൻ لأطعته فإن المحبة فإن المحب فإن المحبة للمحبوب مطيع. നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ അതിന് നീ എന്താണ് ചെയ്യേണ്ടത്? അവരെ പിൻപറ്റുകയാണ് വേണ്ടത്. لو كان حبك صادقا لأطعته, നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നെങ്കിൽ നീ അവരെ പിൻപറ്റിയേനെ. إن المحبة للمحبوب مطيع, കാരണം സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ പിൻപറ്റുന്നവനായിരിക്കും. മനുഷ്യന്മാരുടെ ഇടയിൽ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പലവരെയും സ്നേഹിക്കാറുണ്ട്. ഒരു പ്രത്യേക കാര്യം അതിലൊരാൾക്ക് മേന്മയുണ്ടാകുകയും അതിൽ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അയാളെപ്പോലെ ആകാൻ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അയാളുടെ സ്വഭാവങ്ങൾ, അയാളുടെ സംസാരങ്ങൾ, അയാളുടെ പുസ്തകങ്ങൾ, അയാളുടെ എഴുത്തിന്റെ രീതി, ഇതൊക്കെ ആയിരിക്കും അയാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക. ഉദാഹരണത്തിന് സിനിമാ നടന്മാരെ പല ആളുകളും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അവര് ഓരോ സിനിമയിലും പുതിയ പുതിയ കോലത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഭ്രാന്തന്മാർ അതേ കോലത്തിൽ തന്നെ വരുന്നത് കാണാൻ സാധിക്കും. കാരണം എന്താ, അവർ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ അടയാളമാണ്. അവർ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹം സത്യസന്ധമോ അല്ലെങ്കിൽ അത് പാടുള്ളതാണ് എന്നല്ല അവിടുത്തെ ചർച്ച. മറിച്ച് ഇത്തരം മുസവ്വിരീങ്ങളെ, ഇത്തരം മുമസ്ലീങ്ങളെ ആളുകൾ എന്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കും, പിൻപറ്റുന്നത് കാണാൻ സാധിക്കും. അവരെ പോലെ നടക്കുക, അവരെ പോലെ വർത്തമാനം പറയുക, അവരെ പോലെ മുടി ചെയ്യുക, അവരെ പോലെ ശരീരമാക്കുക, ഇങ്ങനെ പലതും ചെയ്യുന്നത് കാണാൻ. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ രാവിലെയൊക്കെ പ്രയാസപ്പെട്ട് ജിമ്മിനും മറ്റൊക്കെ പോയിട്ട് ഇവരെ പോലെ ആകുന്നത് കാണാൻ പറ്റും? അപ്പൊ അവരുടെ ഇഷ്ടമാണത്. ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്വാഭാവികമായി അയാളെ പിൻപറ്റും. അപ്പോ അമ്പിയാക്കന്മാരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ വെറുതെ സ്നേഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവരെ പിൻപറ്റണം. ഉലമാക്കളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ പിൻപറ്റണം. പിൻപറ്റാൻ അവരെ പോലെ തന്നെ ആകാൻ സാധിച്ചില്ലെങ്കിൽ ഇല്ലം തക്കും മിസ്ലഹും ഫതശബ്ബഹു ഫഇന്ന തശബ്ബഹ ബിൽ കിറാമി ഫദീലു. നിങ്ങൾക്ക് അവരെ പോലെ ആകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരോട് സാദൃശ്യമുള്ളവരെങ്കിലും ആവുക. മാന്യന്മാരായ വ്യക്തികളോട് സാദൃശ്യം കാണിക്കുക എന്നത് തന്നെ വലിയ ശ്രേഷ്ഠതയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. യഹ്ബിബുക്കും അല്ലാഹ്, അല്ലാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം അൽ ഹസൻ അൽ ബസറി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിന് സലഫുകൾ പേരിട്ട് വിളിച്ചിരുന്നത് ആയത്തുൽ ഇംതിഹാൻ, പരീക്ഷയുടെ ആയത്ത് എന്നായിരുന്നു. ആയത്തുൽ ഇംതിഹാൻ ഔ ആയത്തുൽ ഇബ്തിലാ, പരീക്ഷണത്തിന്റെ ആയത്ത് എന്നായിരുന്നു ഈ ആയത്തിനെ സലഫുകൾ വിളിച്ചത്. എന്തായിരുന്നു അതിനുള്ള കാരണം? അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂന അല്ലാഹ ഫബ്തലാഹും അല്ലാഹു ബിഹാദിഹിൽ ആയ. ചില ആളുകൾ അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിച്ചു. അപ്പൊ അല്ലാഹു ഈ ആയത്ത് കൊണ്ട് അവരെ പരിശോധിച്ചു. സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ ആർക്കും എളുപ്പമാണ്, പക്ഷേ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പിൻപറ്റണം. അങ്ങനെ സ്നേഹിക്കുന്നവനെങ്കിലും ആകുക. അപ്പൊ ഒന്നല്ലെങ്കിൽ ആലിമാകുക, അല്ലെങ്കിൽ മുതഅല്ലിമാകുക, അതല്ലെങ്കിൽ മുസ്തമിആകുക, അതല്ലെങ്കിൽ മുഹിബ്ബാകുക. വലാ തകുനിൽ ഖാമിസ ഫതഹ്ലക്. ഈ അസർ ഇബ്നു മസ്ഊദിന്റെ അസറാണ്. നിങ്ങൾ കാണാതെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ കാണാതെ പഠിക്കണം. യാനി അന്നഹു ലാ യഖ്റുജു അൻ ഹാദിഹിൽ അർബഅത്തിൽ മംദൂഹതി ഇല്ലൽ ഖാമിസുൽ ഹാലിക്. ഈ നാല് സ്വഭാവങ്ങളിൽ നിന്നും ഒരിക്കലും ഒരു മനുഷ്യൻ പുറത്തു പോവുകയില്ല, അവൻ തീർത്തും നശിച്ചവനാണെങ്കിലല്ലാതെ. ഈ നാലിലും ഒരാൾക്ക് പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാരെ സ്നേഹിക്കാൻ അവന് പറ്റുന്നില്ല. അതല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ദർസ് കേൾക്കാൻ അവന് താല്പര്യമില്ല, അതല്ലെങ്കിൽ ഒരു മുതഅല്ലിമാകാൻ വിദ്യാർത്ഥിയാകാൻ അവന് കഴിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ ഒരു ആലിമാകാൻ അവന് കഴിഞ്ഞിട്ടില്ല, തീർത്തും അവൻ നശിച്ചുപോയവനാണ് എന്ന് ഇവിടെയുള്ള ചില സഹോദരങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നാലിലും ഇല്ലാന്ന് മാത്രമല്ല പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുകയും അവരെ ആളുകൾക്ക് മുന്നിൽ മോശമാക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളെന്ന് കാണാൻ സാധിക്കും. വലിയ വലിയ ഷേഖന്മാരെ മുശൈഖന്മാരെ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഈ കാര്യത്തെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. وهو من ليس بعالم ولا متعلم ولا مستمع ولا محب لأهل العلم وهو الهالك. ഇപ്പറഞ്ഞ നാല് സ്വഭാവങ്ങളും അവനില്ലെങ്കിൽ അവൻ തീർച്ചയായും നശിച്ചവനാണ്. فإن من أبغض أهل العلم أحب هلاكهم. ഉലമാക്കളോട് ദേഷ്യം കാണിക്കുന്ന വ്യക്തി തീർച്ചയായും അവൻ ഉലമാക്കളുടെ നാശം ആഗ്രഹിക്കുന്നവനാണ്. ومن أحب هلاكهم فقد أحب أن يطفأ أو يطفأ نور الله يطفئ نور الله في الارض ويظهر فيها المعاصي والفساد. ആരെങ്കിലും പണ്ഡിതന്മാരുടെ നാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രകാശം കെട്ടുപോകണമെന്നും ഭൂമിയിൽ തിന്മകളും ഫസാദും വർദ്ധിക്കണമെന്നുമാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പണ്ഡിതന്മാരെ ഒരാൾ വെറുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഭൂമിയാകെ ഫസാദിലാകണമെന്നാണ് അവന്റെ ആഗ്രഹം എന്നതിന് മനസ്സിലാക്കാൻ സാധിക്കും.
ഫയുഖ്ഷ അല്ല യുർഫ അലഹു മഅ ദാലിക അമലുൻ.
ഇപ്രകാരമാണ് അവന്റെ അവസ്ഥയെങ്കിൽ, ഇതാണ് അവന്റെ സ്വഭാവമെങ്കിൽ, ഈ അവസ്ഥ അവൻ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് അവൻ പേടിക്കേണ്ടതുണ്ട്.
كما قال سفيان الثوري وغيره من السلف. സുഫിയാൻ സൗരിയും മറ്റു ചില
സലഫുകളിൽപ്പെട്ട പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ. അപ്പൊ ഈ കാര്യം ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. ഉലമാക്കളോട് ദേഷ്യം കാണിക്കുക, അവരോട് വെറുപ്പ് മനസ്സിലുണ്ടാവുക എന്നുള്ളത് ഏറ്റവും മോശമായ അവസ്ഥയാണ് ഒരാളുടെ സംബന്ധിച്ചിടത്തോളം. പണ്ഡിതന്മാരോട് വെറുപ്പ് കാണിക്കുക, അവരെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഇമാം ഇബ്നുൽ മുൻസിർ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഉലൂമുൽ ലുഹൂമുൽ ഉലമാഇ മസ്മൂമ ലുഹൂമുൽ ഉലമാഇ മസ്മൂമ. ഉലമാക്കളുടെ മാംസം എന്നാൽ അത് വിഷം പുരണ്ടതാണ്. അതാരെങ്കിലും കഴിച്ചാൽ ഫമാത്, അവൻ തീർച്ചയായും മരണപ്പെടും. ലുഹൂമുൽ ഉലമാഇ മസ്മൂമ വമൻ ഇൻതഹക ഹുറുമാതിഹിം അവരെ ആക്ഷേപിക്കുന്ന ആളുകൾ അവർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുക എന്ന കാര്യം ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. ആ വാക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കണം. ലുഹൂമുൽ ഉലമാഇ മസ്മൂമ ലുഹൂമുൽ ഉലമാ അവരുടെ മാംസം വിഷം പുരണ്ടതാണ്. അത് കഴിച്ചാൽ അവൻ മരിക്കും, അവന്റെ ഹൃദയം മരിക്കും. അള്ളാഹു സുബ്ഹാന തആല പണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, ഫബ്തലാഹുമുല്ലാഹു ബിമൗതിൽ ഖുലൂബ് ഖബ്ല അൽമൗത്ത്. മരണത്തിന് മുൻപ് ഹൃദയം മരിക്കുക എന്ന അസുഖം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിക്കും, അവരുടെ ഹൃദയം മരിച്ചു പോകും. പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക, അവരെ മോശമായി ആക്ഷേപിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞു. ഉലമാക്കൾ അവരെ പറ്റി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ട് ചില ആളുകൾ ഇന്ന് അള്ളാഹു സുബ്ഹാന നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, ഉലമാക്കൾ അവർ തമ്മിൽ പരസ്പരം ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. ശരി, നമ്മൾ അംഗീകരിക്കുന്നു പണ്ഡിതന്മാർ തമ്മിൽ പരസ്പരം സംസാരങ്ങളുണ്ട്. ശരി, ആ സംസാരം അതേ രൂപത്തിൽ ഇവർ പറയുകയാണെങ്കിൽ അതിൽ കുറച്ചെന്തെങ്കിലും നീതി ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് അതേപോലെ ഇവർ എടുത്ത് ഇവിടെ പറയുകയാണെങ്കിൽ അതിൽ കുറച്ചൊരു ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല ആളുകളും അവർ തന്നെ ഉലമാഉൽ ജർഹ് വത്തഅ്ദീലാണ്, അവർ തന്നെയാണ് ജർഹ ചെയ്യുന്നത്. അവർ പറയുന്ന ഇന്ന ഇന്ന കാരണങ്ങൾ ഇന്ന ഇന്ന ആളുകളിലുണ്ട്, അതുകൊണ്ട് അവരുടെ സ്വഭാവം മോശമാണ്. ആരാണ് അവർക്ക് ഇതിന് ലൈസൻസ് കൊടുത്തത്? പണ്ഡിതന്മാർ പരസ്പരം നടത്തിയ സംസാരങ്ങൾ അത് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ആ വിഷയം അവിടെ ഇരിക്കട്ടെ. അവരത്
ജനങ്ങൾക്കിടയിൽ പറയുന്നുണ്ട്. ശരി, എങ്കിൽ ജനങ്ങൾക്കിടയിൽ പറയുമ്പോൾ അവർ പാലിക്കേണ്ട മര്യാദ എന്താണ്? അവർ പറഞ്ഞത് അതേപോലെ കോട്ട് ചെയ്യുക എന്നതാണ്. എന്നാൽ ഇന്ന് പല ആളുകളും അവർ അവരുടെ മജ്ലിസുകളിൽ പണ്�ഡിതന്മാർ പറയാത്ത പലതും ഉലമാക്കളെ കുറിച്ച്, മിഷായഖന്മാരെ കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. പല വലിയ വലിയ പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ചില ആളുകളുടെ അടുക്കൽ നിങ്ങൾ പോയിട്ട് വലിയ വലിയ മിഷായഖന്മാർ, ഉദാഹരണത്തിന് അബ്ദുൽ മഹ്സൻ അബ്ബാദ് അൽബദർ ഹഫലഹുല്ലാ, അദ്ദേഹത്തിന്റെ പേര് ചില ആളുകളോട് പറഞ്ഞാൽ അവർ പറയുന്ന അദ്ദേഹം കിബാറല്ല, അദ്ദേഹം വലിയ പണ്ഡിതനല്ല. വല്ലാഹി, നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഒരു മുഅ്മിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ അവന്റെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ആദ്യം എടുത്തു പറയേണ്ടത്. എന്നാൽ വലിയ വലിയ പണ്ഡിതന്മാരെ പറ്റി ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അവർ പറയേണ്ടത് അവരുടെ നല്ല കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുന്നേ ആദ്യം പറയാം, അയാൾ കിബാറല്ല, അയാൾ വലിയ പണ്ഡിതനല്ല, അയാൾ വളരെ അറിവ് കുറഞ്ഞയാളാണ്, അല്ലെങ്കിൽ അയാൾക്ക് അത്ര അറിവില്ല, ഇന്നയാളുടെ അത്ര അറിവില്ല. അല്ലാഹു മുസ്താൻ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ചില ആളുകൾ ഫിത്ന നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ഇതൊരിക്കലും സലഫുകളുടെ വഴിയല്ല. അവരെത്രമാത്രം ശക്തമായി ഇത് സലഫുകളുടെ വഴിയാണെന്ന് അവകാശപ്പെട്ടാൽ, പണ്ഡിതന്മാരുടെ ഈ രൂപത്തിൽ ദേഷ്യം കാണിക്കുക എന്നതും അവരോട് ഈ രൂപത്തിൽ ഉറപ്പ് കാണിക്കുക എന്നതും ഒരിക്കലും ശരിയായ വഴിയല്ല. ഇന്നലെ ഒരു മഫ്തൂണിന്റെ പ്രസംഗം ഞാൻ കേട്ടു, അത് കേൾക്കേണ്ടി വന്നതാണ്. അല്ല ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, അയാൾക്ക് അറബി പോലും അറിയില്ല, അയാൾ മുഴുവൻ വായിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്, മുഴുവൻ അയാൾ വായിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്, അയാൾക്ക് അറബി ശരിക്കും വായിക്കാൻ പറ്റുന്നേയില്ല. എന്നിട്ട് അറബി അറിയുന്ന ആളുകൾ അയാൾ പറയുന്നത് അറബിക് മുൻഷികൾ എന്നാണ്. അയാളോ, അയാൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് മുൻഷിയാണ്, എന്നാൽ ബാക്കിയുള്ളവർ അയാൾ വിളിക്കുന്ന അറബിക് മുൻഷി എന്നാണ്. ഇവിടെ റുഖ്യ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, അയാൾ ബാക്കിയുള്ളവർ പറയുന്ന അറബിക് മുൻഷി എന്നാണ്. അയാൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിന്റെ ആളാണ്. ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ട് ഫഖർ നടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അറബി ഭാഷയാണ്. പക്ഷെ അയാൾ ബാക്കിയുള്ളവരെ കളിയാക്കുകയും സ്വന്തം കാര്യം മറക്കുകയുമാണ്. എന്നിട്ടോ അൽബാനി റഹ്മഹുള്ളാ, അൽബാനി, അദ്ദേഹത്തെ പറ്റി ഈ വ്യക്തി പറയും എത്ര എളുപ്പത്തിലാണ് അയാൾ ഇത് പറയുന്നത്. അൽബാനി റഹ്മഹുള്ളാ, അയാൾ പുതിയ മൻഹജിന്റെ ആളാണ്, അയാൾ പുതിയ സലഫിയത്തിന്റെ ആളാണ്. വല്ലാഹി അൽബാനി ഇല്ലായിരുന്നെങ്കിൽ നീയും നിന്നെ പോലെയുള്ള ആളുകളും സലഫിയത്ത് എന്ന പേര് പോലും കേൾക്കില്ലായിരുന്നു. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അൽബാനിയാണ് മൻഹജ് എന്താണ്, സലഫിയത്ത് എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അൽബാനി പഠിപ്പിച്ചു കൊടുത്ത സലഫിയത്ത് നിനക്ക് പുതിയ സലഫിയത്തായി തോന്നുന്നുണ്ടെങ്കിൽ നീയാണ് മഫ്തൂൻ യഥാർത്ഥത്തിൽ, നീയാണ് യഥാർത്ഥത്തിൽ ഫിത്നയിൽ അകപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ആളുകളുടെ ധാരണ രണ്ട് തവണ റുഖ്യ ചെയ്യേ, മൂന്ന് തവണ റുഖ്യ ചെയ്യേ, നാലഞ്ച് ഇംഗ്ലീഷ് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആലിമൈനാണ്. വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. ഈ ജാതി ആൾക്കാരുടെ ഫിത്നകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിനെ ശരിക്കും എനിക്ക് ഓർമ്മ വന്നത്, അമ അസാബക്കും മിൻ മുസീബ ഫബിമാ കസബത ഐദീകും. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നമ്മൾ ഈ ഫിത്ന അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്, നമ്മുടെ തിന്മകൾക്കുള്ള പരീക്ഷണമാണ്. സത്യം, ആ വാക്കുകൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അൽബാനിയെ പോലെയുള്ള ആളുകളെ ഇത്ര എളുപ്പത്തിൽ, തയ്യബ്, അയാൾക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ രസമുണ്ടായിരുന്നു, അയാൾക്ക് കുറച്ച് അറബിയെങ്കിലും അറിയുന്നെങ്കിൽ രസമുണ്ടായിരുന്നു. എന്താ പറയുക, വിമർശിക്കാനും വേണ്ട ഒരു വിവരം. അതുപോലും ഇല്ലാത്ത ആളുകൾ അൽബാനി റഹ്മഹുള്ളാഹി പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ, ഇസ്ലാമിന് വേണ്ടി ഇതിനു മാത്രം വലിയ ഖിദ്മത്തുകൾ ചെയ്ത പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുകയാണ്. وكان بعض خدم الخلفاء يبغض ابا الفرج من الجوزي تلا ابن الجوزي رحمه الله അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില രാജഭക്തന്മാർ, രാജാക്കന്മാരെ സേവിച്ചിരുന്ന ആളുകൾ, അവർ ഇബ്നുൽ ജൗസിയോട് ദേഷ്യം കാണിച്ചിരുന്നു. വയസ്അ ഫി അദാഹു ബിജുഹ്ദിഹി, എല്ലാ നിലക്കും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഫറാഹു ബഅദുഹും ഫി മനാമിഹി വഹുവ യദ്ഹബു ബിഹി ഇലൻ നാർ. അപ്പോൾ ആ നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഒരുമിച്ച് ഈ വ്യക്തികൾ തങ്ങളെയും കൊണ്ട് നരകത്തിലേക്ക് പോകുന്നത് സ്വപ്നത്തിൽ കണ്ടു. ഫസുഇല അൻ സബബി ദാലിക, അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഉണ്ടായത് എന്ന് ചോദിക്കപ്പെട്ടു. ഫഖീല ലഹു, അപ്പോൾ അവനോട് പറയപ്പെട്ടു, കാന യുബ്ഗലു ഇബ്നുൽ ജൗസി, അദ്ദേഹം ഇബ്നുൽ ജൗസിയോട് ദേഷ്യം കാണിക്കുന്ന വ്യക്തിയായിരുന്നു. ഇബ്നുൽ ജൗസിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാൾ ആ വ്യക്തികളെ അള്ളാഹു സുബ്ഹാനഹു തആല അയാളെ കുറിച്ച് ജനങ്ങൾ ഒരു വലിയ വിഭാഗം ആളുകളുടെ മനസ്സിൽ സ്വപ്നം കാണിക്കുകയാണ്, അയാൾ ഇവരെയും കൊണ്ട് നരകത്തിൽ പോകുന്നതായി. ഇബ്നുൽ ജൗസി റഹിമഹുള്ളാ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ലമ്മ സാദ തഅസ്സുബുഹു വഅദാഹു ലജഅതു ഇലല്ലാഹി ഫീ കശ്ഫി സത്രി, ഇവന്റെ ഉപദ്രവം അത് വല്ലാതെ വർദ്ധിക്കുകയും അവന്റെ പ്രയാസം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ, അവന്റെ തഅസ്സുബ്, അവന്റെ വർഗീയത അല്ലെങ്കിൽ അവന്റെ വിഭാഗീയത അത് വർദ്ധിച്ചപ്പോൾ, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് വളരെ ആവശ്യത്തോടു കൂടി പ്രാർത്ഥിച്ചു അവന്റെ മറ നീക്കി, അവന്റെ മറ ജനങ്ങൾക്ക് നീക്കി കാണിച്ചു കൊടുക്കാൻ. ഫഖസമഹു അല്ലാഹു തആല ഖരീബൻ, അള്ളാഹു വളരെ സമീപഭാവിയിൽ തന്നെ അയാളെ നശിപ്പിച്ചു കളഞ്ഞു. ولما قتل الحجاج ولما قتل الحجاج سعيد بن جبير كان الناس كلهم محتاجين الى علمه. الحجاج بن يوسف يلا ചരിത്രം നമ്മൾ മുന്നോട് പറഞ്ഞതാണ്. അയാൾ സഈദ് ഇബ്നു ജുബൈറിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ ജനങ്ങൾക്കെല്ലാവർക്കും സഈദ് ഇബ്നു ജുബൈറിന്റെ ഇൽമ് ആവശ്യമുണ്ടായിരുന്നു. അതായത് ഇബ്നു അബ്ബാസിന്റെ ഇൽമ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൽമ് എടുത്തത് സഈദ് ഇബ്നു ജുബൈർ ആയിരുന്നു. മാത്രമല്ല നമ്മൾ അന്ന് സഈദ് ഇബ്നു ജുബൈറിന്റെ ചരിത്രം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരിൽ പലരും താബിഈങ്ങളിൽ പലരും ഓരോ പ്രത്യേക ഫന്നുകളിലായിരുന്നു വിജ്ഞാനം നേടിയിരുന്നത്. ചില ആളുകൾ ഫറായിദിൽ, ചില ആളുകൾ ഫിഖ്ഹിൽ, വേറെ ചില ആളുകൾ തഫ്സീറിൽ, വേറെ ചില ആളുകൾ ഹദീസിൽ, ഇങ്ങനെയായിരുന്നു ബാക്കിയുള്ളവരുടെ വിജ്ഞാനം എങ്കിൽ സഈദ് ഇബ്നു ജുബൈർ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയ വ്യക്തിയായിരുന്നു. അതിനുമാത്രം ഇൽമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സഈദ് ജുബൈറിനെ അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊലപ്പെടുത്തി. ഫമനഅഹുമുൽ ഇൻതിഫാഉ ബിഇൽമി, അങ്ങനെ സഈദ് ഇബ്നു ജുബൈറിനെ കൊലപ്പെടുത്തിയതിലൂടെ അദ്ദേഹത്തിന്റെ ഇൽമിൽ നിന്ന് ജനങ്ങൾ ഉപകാരം എടുക്കുന്നതിനെ ഇയാൾ തടസ്സപ്പെടുത്തി. ഫറുഇയ ഫിൽ മനാമി അന്നൽ ഹജ്ജാജ ഖുതില ബികുല്ലി ഖതീലിൻ ഖതലഹു ഫിദ്ദുനിയ ഖിത്ല, അങ്ങനെ ചില ആളുകൾ ഹജ്ജാജിനെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയായിരുന്നു അയാളുടെ അവസ്ഥ? ഖുതില ബികുല്ലി ഖതീലിൻ ഖിത്ല, അയാൾ ഭൂമിയിൽ കൊലപ്പെടുത്തിയ ഓരോ വ്യക്തികൾക്ക് പകരമായി അയാൾ പരലോകത്ത് ഓരോ വ്യക്തികൾക്കും പകരമായി ഓരോ തവണ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. വഖുതില ബി സഈദ് ഇബ്നു ജുബൈറിൻ സബഈന ഖിത്ല, എന്നാൽ സഈദ് ഇബ്നു ജുബൈറിന് പകരമായി 70 തവണ അയാൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് ചില ആളുകൾ സ്വപ്നത്തിൽ കണ്ടു. ഇത്തരം സ്വപ്നങ്ങൾ തെളിവാണ് എന്നല്ല നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിൽ ചിലതെല്ലാം മുഅ്മിനീങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വഹയിലിന്റെ ഭാഗമാണ്, അവർക്ക് ലഭിക്കുന്ന സന്തോഷ വാർത്തകളിൽ പെട്ടതാണ്. അതിൽപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. ഇതൊന്നും വ്യക്തമായ ദലീൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും മുഅ്മിനീങ്ങളുടെ സ്വപ്നം എന്ന നിലയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ ഭയക്കുന്നു. ولهذا المعنى كان اشد الناس عذابا من قتل نبيا. ഈ കാരണം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാം, അഷദ്ദു الناس عذابا من قتل نبيا, ഒരു നബിയെ കൊലപ്പെടുത്തിയവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. അമ്പിയാക്കന്മാരെ കൊന്ന യഹൂദന്മാർ പോലെയുള്ള ആളുകൾ, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നാളെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. لانه سعى في الارض بالفساد, കാരണം അവൻ ഭൂമിയിൽ ഫിത്നകൾ ഉണ്ടാക്കിയവനാണ്. ومൻ قتل عالما فقد قتل خليفه نبي, ആരെങ്കിലും ഒരു ആലിമിനെ കൊന്നാൽ അവൻ യഥാർത്ഥത്തിൽ ഒരു നബിയുടെ പിൻഗാമിയെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. فهو ساع في الارض بالفساد ايضا, അവൻ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഫസാദ് പ്രചരിപ്പിക്കുന്നവനാണ്, അതിനു വേണ്ടി പരിശ്രമിക്കുന്നവനാണ്. ولهذا قرن الله بين قتل الانبياء وقتل العلماء الامرين بالمعروف في قوله تعالى, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അംബിയാക്കന്മാരെ കൊലപ്പെടുത്തിയവരെയും ഉലമാക്കളെ കൊലപ്പെടുത്തിയവരെയും ഒരേ ആയത്തിൽ പരാമർശിച്ചത്. ഏതാണ് ആയത്ത്? സൂറത്തു ആലി ഇംറാൻ 21-ാമത്തെ ആയത്ത്. വയഖ്തുലൂന അന്നബിയീന ബിഗൈരിൽ ഹഖ് ബിഗൈരി ഹഖിൻ, അവർ നബിമാരെ യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ലാതെ അന്യായമായി കൊലപ്പെടുത്തുന്നു. വയഖ്തുലൂന അല്ലദീന യഅമുറൂന ബിൽ ഖിസ്ത്, അവർ നീതി കൽപ്പിക്കുന്നവരെ കൊലപ്പെടുത്തുന്നു. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇഖ്തുലൂന നബിയീൻ വയഖ്തുലൂന അല്ലദീന യഅമുറൂന ബിൽ ഖിസ്തി. നമുക്ക് ഒരു കുറച്ച് നേരത്തിന് ശേഷം ബാക്കി വായിക്കാം, ഇവിടെ തന്നെ ഇരുന്നോളൂ.